ശേഷമായി
തലവനക്ക് നമസ്കരിച്ചു.
എല്ലേ ഈ രണ്ടു വാർത്തത്തെ മനുഷ്യപുത്രൻ മഹത്വത്തിലെത്തുമ്പോൾ മനുഷ്യപുത്രൻ మరి సముద్రం నాదా, నేను మరి సముద్రం నాయి అన్న, మరి సముద్రం నాయి ఈ భూమి అవని భూమి అన్న నువ్వు చేసినట్టిన పుణ్య భూమి ముని ఆలా పుణ్య భూమి ముని ఆలా ఈ భూమి
അവരുടെ നെറ്റിയിലിരിക്കും.
ഇനി രാത്രി ഉണ്ടാകലില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നും നിലനിൽക്കും
അവരൊന്നും ഭൂമിയിലെ കാര്യമാണ്, ഇത് പൊതുവായ ഭൂമിയിലെ കാര്യമാണ്, അവരവിടുത്തെ കാര്യമല്ല, ആയിരമാവണത്തെ കാര്യമല്ല. ദൈവത്തിന്റെ പുതിയ ഭൂമിയാണ്, പുതുവായ ഭൂമിയിലാണ്. എന്നും നോക്കിന്റെ അയക്കന്മാരായിരിക്കും, അവിടെ ഒന്നും നോക്കിന്റെ അയക്കന്മാരായി. ഒരു ശാപമില്ല, ഒരു ശാപമില്ല, സുഖമില്ല, ഈശയില്ല, ഒന്നുമില്ലാത്ത
അസമ്പൂർണ യുഗം
സഹോദരി
ഈ
കാലത്തെ കത്തിന് സാരമില്ല എന്ന്
വലിയ മഹത്വമാണെന്ന് നമുക്ക് വെച്ചിരിക്കുന്നു,
ആ വലിയ മഹത്വമാണെന്ന് നമുക്ക് വെച്ചിരിക്കുന്നു.
നഷ്ടപ്പെടുത്തി കളയരുത്,
അതൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്.
സംസാരമല്ല,
ഭൂമി ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല.
പുതിയ ഭൂമിയാണ്,
എന്നാൽ നമ്മുടെ വാസ്തു പുതിയ ഭൂമിയാണ്.
ഈ കാര്യം,
ഈ കാര്യം
കർത്താവിന്റെ വഴിവിനോട്
കർത്താവിന്റെ വഴിവിനോടുള്ള ബന്ധത്തിൽ
വളരെ സ്പഷ്ടമായി ഞാൻ എഴുതിയിരിക്കുന്നതാണ്. മജിയാണ് പ്രത്യാഗമെന്ന
പുസ്തകം വളരെ സ്പഷ്ടമായി ഞാൻ എഴുതിയിരിക്കുന്നതാണ്. കർത്താവിന്റെ
പ്രത്യാഗമെന്ന പുസ്തകം എന്ന ഈ വിഷയത്തിൽ,
പ്രത്യാഗമനം എന്ന ഈ പുസ്തകത്തിൽ
ഏറ്റവും പ്രധാനമായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവിന്റെ ദിവസം കളയെ പോലെ വരും എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയുടെ കാര്യമാണ്.
കർത്താവിന്റെ ദിവസം കളയെ പോലെ വരും എന്ന് പറഞ്ഞ ശേഷം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയുമാണ്.
അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്,
അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്.
കാത്തിരിക്കുമ്പോൾ നമ്മെക്കുറിച്ച് പരിശുദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു,
നമ്മെക്കുറിച്ച് പരിശുദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു.
എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായി,
എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കും.
ഈ പുതിയ ആകാശം പുതിയ ഭൂമി നമുക്ക് വാർത്തത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും പറഞ്ഞിരിക്കുന്നത്.
ഈ പുതിയ ആകാശം പുതിയ ഭൂമി നമുക്ക് വാർത്തത്തിൽ ജീവിക്കുന്നോണ്ടാണ് എത്ര ഭക്തരാണ് ഭക്തരെ ജീവിതം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, എത്ര വിശുദ്ധ ജീവിതം ഭക്തിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിരുന്നത്.
കൂടെ പറയാം,
ഒന്നുകൂടെ ഞാൻ പറയാം,
അർത്ഥം കൂടുമ്പോ
അർത്ഥം കൂടുമ്പോ ജീവിതം കൂടേണം.
അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്,
അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്.
അങ്ങേറ്റത്ത് വേണമെങ്കിൽ
നമുക്ക് മഹത്വം അങ്ങേറ്റത്ത് വേണമെങ്കിൽ
അങ്ങേറ്റത്തെ ജീവിതം കൊണ്ട് കാര്യം നടക്കാം.
അങ്ങേറ്റത്തെ ജീവിതം കൊണ്ട് കാര്യം നടക്കാൻ തോന്നുന്നില്ല.
ചിലപ്പോഴൊക്കെ കള്ളം പറയാം,
ചിലപ്പോഴൊക്കെ തെളിവ് പറയുക,
അനാവശ്യം പറയാം,
ചിലപ്പോഴൊക്കെ അനാവശ്യം പറയുക.
വല്ലപ്പോഴും
പദം കൊടുക്കുക, വല്ലപ്പോഴും വല്ലതും കൊടുക്കുക.
ഇതൊക്കെ കൊടുത്തേക്ക് നിനക്ക് വലിയ മഹത്വം കിട്ടുമെന്ന് വിചാരിക്കണ്ട,
ഇതൊക്കെ കൊടുത്തേക്ക് നിനക്ക് വലിയ മഹത്വം കിട്ടുമെന്ന് വിചാരിക്കണ്ട.
വലിയ വിശുദ്ധി ആവശ്യമാണ്,
വലിയ മഹത്വത്തിന് വലിയ വിശുദ്ധി ആവശ്യമാണ്.
അതുവരെ
ഇപ്പോൾ ഈ പ്രാവശ്യത്തെ യോഗത്തിന്റെ അവസാന സമയമാണ്. രണ്ടു മണിക്ക് ഈ യോഗം അവസാനിപ്പിക്കുവാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അത്രയും സമയത്തിനുള്ളിൽ കർത്താവിന്റെ വചനത്തിൽ നിന്നോ അല്പം കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒരുവിധത്തെ വേദഭാഗം നമുക്ക് വായിച്ച് പത്താം വാക്യം മുതൽ പതിമൂന്നാം വാക്യം വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. വായിച്ചതായ വേദഭാഗങ്ങളിൽ ഒരേ അർത്ഥമുള്ളതായ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ വായിച്ചതായ വേദഭാഗങ്ങളിൽ ഒരേ അർത്ഥമുള്ള രണ്ട് കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്ന് കർത്താവിന്റെ ദിവസം, ഒന്ന് കർത്താവിന്റെ ദിവസം, രണ്ടാമത്തേത് ദൈവ ദിവസം, രണ്ടാമത്തേത് ദൈവദിവസം. കർത്താവിന്റെ ദിവസമെന്നും ദൈവ ദിവസമെന്നും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യത്തെ കുറിച്ചാകുന്നു. കർത്താവിന്റെ ദിവസമെന്നും ദൈവദിവസമെന്നും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യത്തെ കുറിച്ചാകുന്നു. ഇവിടെ നമുക്ക് വായിപ്പാൻ കഴിഞ്ഞതായ ആ വേദഭാഗങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായ വിഷയങ്ങൾ ഒന്നിലധികമുണ്ട്. ഇവിടെ നാം വായിച്ചതായ വേദഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായ വിഷയങ്ങൾ ഒന്നിലധികമുണ്ട്. അതിൽ ഒന്ന്, നാം അവന്റെ വാക്തത്വ പ്രകാരം നീ നിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിലൊന്ന്. എന്നാൽ നാം അവന്റെ വാക്തത്വ പ്രകാരം നീ നിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജനങ്ങൾ കാത്തിരിക്കുന്നത് അഥവാ ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കാത്തിരിപ്പ് നീ വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും തന്നെയായിരുന്നു. ദൈവമക്കൾ കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പ് അഥവാ ഒന്നാം നൂറ്റാണ്ടിലുണ്ടായ വിശുദ്ധന്മാരുടെ കാത്തിരിപ്പ് നീ നിവസിക്കുന്ന പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനും വേണ്ടിയായിരുന്നു. ദൈവം പുതിയ നിയമസഭയ്ക്ക് നൽകിയിട്ടുള്ളതായ വാഗ്ദത്തങ്ങളിലേക്ക് മികച്ച പുതിയ ആകാശവും പുതിയ ഭൂമിയായിരുന്നു. ദൈവം പുതിയ നിയമസഭയ്ക്ക് നൽകിയിട്ടുള്ളതായ വാഗ്ദത്തങ്ങളിലേക്ക് ഏറ്റവും വലിയത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിരുന്നു. അതിനു വേണ്ടിയാണ് ദൈവജനങ്ങൾ കാത്തിരുന്നത്, കാത്തിരിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ദൈവജനങ്ങൾ കാത്തിരുന്നത്, കാത്തിരിക്കേണ്ടത്. ഇവിടെ പുതിയ ആകാശത്തെ കുറിച്ചും പുതിയ ഭൂമിയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നീതി വസിക്കുന്ന പുതിയ ഭൂമി എന്നാകുന്നു. ഇവിടെ പുതിയ ആകാശത്തെ കുറിച്ചും പുതിയ ഭൂമിയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നീതി വസിക്കുന്ന പുതിയ ആകാശം എന്നാകുന്നു. ഈ നാം തുടങ്ങിയതിങ്ങനെയാണ്. കർത്താവിന്റെ ദിവസമോ കള്ളരെ പോലെ വരും. നാം തുടങ്ങിയത് ഇങ്ങനെയാണോ? കർത്താവിന്റെ ദിവസമോ കള്ളരെ പോലെ വരും. കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് എപ്പോൾ ആരംഭിക്കുന്നു, എപ്പോൾ അവസാനിക്കുന്നു? കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് എപ്പോൾ ആരംഭിക്കുന്നു, എപ്പോൾ അവസാനിക്കുന്നു? കളരെ പോലെ വരുന്നതായ ആ സമയമാണ് അത് ആരംഭിക്കുന്നത്. ക്രിസ്തു കളരെ പോലെ വരുന്നതായ ആ സമയമാണ് അത് ആരംഭിക്കുന്നത്, അവസാനിപ്പിക്കുന്നത് എവിടെയാണ്? അവസാനിപ്പിക്കുന്നത് എവിടെയാണ്? പുതിയ ആകാശം പുതിയ ഭൂമിയിലുമാണ് അത് അവസാനിക്കുന്നത്. പുതിയ ആകാശത്തിനും പുതിയ ഭൂമിയിലുമാണ് അത് അവസാനിപ്പിക്കുന്ന അതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താതെ പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുകയാണ്. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താതെ ദൈവത്തെ പരിശുദ്ധാത്മാവ് വിട്ടിരിക്കുകയാണ്. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പ്രസ്താവിച്ചിരിക്കുന്നതിന്റെ ദിവസങ്ങൾ പൂർണ്ണമായി തിട്ടപ്പെടുത്തിയിട്ടില്ല. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്ന ദിവസങ്ങൾ ഞാൻ തിട്ടപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വേദശാസ്ത്രികൾ അതിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഞാൻ പ്രസ്താവിക്കാം. എന്നാൽ വേദശാസ്ത്രികൾ അതിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഞാൻ പ്രസ്താവിക്കാം. വർജൻ ആദിയായ ദൈവജനങ്ങൾ അതിനെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് 33,000 വർഷമെന്നാണ്. ഭദ്രാദിയായ ദൈവദാസന്മാരുടെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് 33,000 വർഷമെന്നാണ്. ജാക്കിൻ ആദിയായവർ അതിനെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് 49,000 വർഷങ്ങളെന്നാണ്. ജാക്കിൻ ആദിയായവർ അതിനെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് 49,000 വർഷമെന്നാണ്. അത് ചില കാര്യങ്ങളുള്ള ബന്ധത്തിലാണ് അവർ അങ്ങനെ അനുമാനിച്ചു പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളുള്ള തത്വത്തിലാണ് അവർ അങ്ങനെ അനുമാനിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാൽ ചിത്രമായി അതിനെ കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ ചിത്രമായി അതിനെ കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിട്ടില്ല. ദൈവവചനത്തിൽ ചിത്രമായി എഴുതിയിരിക്കുന്നത് ശ്രാബ്ദഭൂമിയെ കുറിച്ചാകുന്നു. ദൈവവചനത്തിൽ ചിത്രമായി എഴുതിയിരിക്കുന്നത് പരസ്പരം കളരെ പോലെ വരും.
രാജ്യത്ത് ഇറങ്ങി വരുന്നതിനെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്.
സ്വർഗത്തിലോ ആരോഗ്യമേഖലയിലേക്കോ ധനുഷ്യന്മാരെയോ ഇറങ്ങി വരുന്നതിനെ കുറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതുവരെയും യാതൊരു വിശുദ്ധന്മാരും മരിച്ചവരുടെ നിന്ന് ആദ്യപരമായി തന്നെത്തിയിട്ടില്ല.
അതുവരെയും
യാതൊരു വിശുദ്ധന്മാരും മരിച്ചവരുടെ നിന്ന് ആദ്യപരമായി
ഒന്നാമത് മരിച്ച
ഹാബേലാണല്ലോ.
ഭൂമിയൊന്നോട് മരിച്ചോ
ഹാബേലായിരുന്നല്ലേ.
ഹാബേൽ മുതൽ
മരിച്ചുപോയ
വിശുദ്ധന്മാരെല്ലാവരും
ഉയർത്ത് നിൽക്കുന്ന
യേശു ക്രിസ്തുവിന്റെ
കളരി പോലെയുള്ള
ശിങ്കരാണ്.
ആപേരുമാർ
മരിച്ചുപോയിട്ടുള്ള
പ്രേ
വിശുദ്ധന്മാരും
ഉയർത്ത
നേരത്തുമോ
കഥാപാതിനെ
കളരി
പോലെ
ശിങ്കരാകുന്നു.
യേശു
സ്വർഗത്തിൽ
നിന്ന്
ആരോഗ്യമേഖം
വരെ അറിയി
വരും.
യേശു
സ്വർഗത്തിലോ അവിടേക്ക് തന്നെ
വിശുദ്ധന്മാരെ
കൂട്ടിച്ചേർക്കുന്നു.
അവിടെ
അതുകൊണ്ട് അവിടെ അന്ന് ജീവനോടിരിക്കുന്ന സകലജന്മാരും രൂപപ്പെട്ട് കർത്താവിലേക്ക് പോകുന്നു.
അന്ന് ജീവനോടിരിക്കുന്ന ഭാവിച്ച് പോകുന്നു.
അതിനുശേഷം ഓരോ ദൈവത്തിന് പോലും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല.
അതിനുശേഷം ഒരു ദൈവത്തിന് പോലും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല.
എന്നതിന്റെ ശേഷം അവസ്ഥാനത്തെ കുറിച്ച് ഞാൻ പ്രസ്താവിച്ചിരിക്കാം.
അതിന്റെ ശേഷത്തെ കുറിച്ച് ഞാൻ പ്രസ്താവിച്ചില്ല.
അങ്ങനെ യേശു കളനെ പോലെ വരുന്നു.
അങ്ങനെ പ്രവാദിയേശു
കളനെ ദിവസം എന്ന് പറയുന്ന പ്രവചന ദിവസം തുടങ്ങുന്നത് അന്നാണ്.
കപാലിന്റെ ദിവസം എന്ന് പറയുന്ന ആ പോലെയുള്ള ദിവസം നടന്നത് അന്നാണോ?
ആ പ്രവചന ദിവസത്തിന്റെ ഒന്നാമത്തെ തീയതി വിശുദ്ധന്മാർ കൂട്ടിച്ചേർക്കപ്പെടുന്നു.
ആ പ്രവചന ദിവസത്തിന്റെ വിശുദ്ധന്മാർ കൂട്ടിച്ചേർക്കപ്പെടുന്നു.
മരിച്ചു പോയവരും ജീവനോടിരിക്കുന്നവരും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്.
മരിച്ചു പോയവരും ജീവനോട് ശേഷിക്കുന്നവരുമായ വിശുദ്ധന്മാർ ഒരുമിച്ച് കർത്താവിൽ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്.
അതിനെ തുടർന്ന് നടക്കുന്ന പ്രധാന സംഭവം എന്താണ്?
അതിനെ തുടർന്ന് നടക്കുന്ന സംഭവം എന്താണ്?
അകലെ വിശുദ്ധന്മാരെ ന്യായ നിശ്ചയിച്ചിട്ട് കർത്താവർക്ക് അവരവരെ പ്രവർത്തിക്കുന്നവണ്ണം പ്രതിഫലം നൽകുന്നു.
പലയോ വിശുദ്ധന്മാരോട് ന്യായം വിധിച്ചിട്ടോ കർത്താവ് ഓരോരുത്തർക്ക് അവരവരെ പ്രവർത്തിക്കാത്ത പ്രതിഫലം കൊടുക്കുന്നു.
അതിനുവേണ്ടിയാണ് സർവ്വവിശുദ്ധന്മാരും കാത്തിരിക്കുന്നത്.
അതിനുവേണ്ടിയാണ് പലയോ വിശുദ്ധന്മാർ കാത്തിരിക്കുന്നത്.
ഓരോ സ്ഥലത്തിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നു.
ഓരോ സ്ഥലത്തിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നു.
എന്റെ മക്കളുണ്ട്.
ഓരോരുത്തരവരുടെ പ്രവർത്തി കേട്ടവണം വരുമ്പോൾ പ്രതിഫലമാക്കോ
എന്റെ മക്കളുണ്ട്. പ്രതിഫലത്തെ കാത്തിച്ചു വന്നാണ് ദൈവങ്ങൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും.
ആ പ്രതിഫലത്തെ കാത്തിച്ചുകൊണ്ടാണ് ദൈവങ്ങളെ ജീവിക്കണം കാത്തിരിക്കണം.
രണ്ടാമത്തെ ആയത്തില് പിന്നീട് എന്താണ് സംഭവിക്കാൻ
പോകുന്നത്?
രംഗത്തിൽ അടുത്ത ആയിരം കണ്ടു വരച്ചയാണ്.
പലവരോധത്തിന്റെ നാമോ ആയിരം കണ്ടു വരച്ചയാണ്.
കർത്താവിന്റെ ദിവസം എന്ന് പറയുന്ന രണ്ടാമത്തെ ഐറ്റം ശാസ്ത്രാർത്ഥമാകുന്നു.
കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ ഐറ്റം ആയിരം കണ്ടു വരച്ചയാകുന്നു.
ആയിരം കണ്ടു വരച്ചയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ടാം ഭാഗം.
അതായിരമാണ് ഓരോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ടാം ഭാഗം
തിരുവചനത്തിൽ ശക്തമായി എഴുതിയിരിക്കുന്നു.
തിരുവചനത്തിലെ പക്കമായി എഴുതിയിരിക്കുന്നു.
അടുത്ത ഇരുപതാം അധ്യായത്തിൽ ആറ് പ്രാവശ്യം ആയിരം എന്നുള്ളതുണ്ട്.
ഒരു ഇരുപതാം അധ്യായത്തിൽ ആറ് പ്രാവശ്യം ആയിരം എന്നുള്ളതായി പറഞ്ഞുണ്ട്.
അവ കണ്ണിലെ വിശുദ്ധന്മാർക്കായിട്ട് ഒരു ആയിരം വർഷം ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഉണ്ട്.
അന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവത്തിന് കാര്യപരിപാടികൾ ആയിരം വർഷം എന്നുള്ള ഒരു കാര്യമുണ്ട്.
ദൈവത്തിന്
ദൈവത്തിന്
സംബന്ധിച്ചുള്ളതായിരിക്കുന്നതാണ്. ആ കാര്യങ്ങൾ പഠിക്കുമ്പോ അനേകാണ്ട് വിശുദ്ധന്മാരിടയുള്ള അത്ഭുതം സംസാരിക്കാൻ പോവുകയാണ്.
ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ വിശുദ്ധന്മാരിലെ ഞാൻ പോവുകയാണ്.
ഏത് പുസ്തകം നാം ശരിയായി പഠിക്കാമെങ്കിൽ,
ഏത് പുസ്തകമാണ് ശരിയായി പഠിക്കാമെങ്കിൽ
പുതുവായ ഭൂമി എന്ന് പ്രസ്താവിച്ചിരിക്കുന്നതിന് അന്നർത്ഥമുണ്ട്.
പുതുവായ ഭൂമി എന്ന് പ്രസ്താവിച്ചിരിക്കുന്നതിന് അന്നർത്ഥമുണ്ട്.
ഒന്നാമതായിട്ട് ദൈവം അത് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് ഇസ്രായേലിനാണ്.
ഒന്നാമത് ദൈവം നൽകിയിരിക്കുന്നത് ഇസ്രായേലിനാണ്.
ദൈവം ഇസ്രായേലിനെ അബ്രഹാമിൽ കൂടെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം.
ദൈവം ഇസ്രായേലിനെ അബ്രഹാമിൽ കൂടെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കുക.
അവരെ കുറിച്ച് മരുഭൂമിയിലെ സഭ എന്നിങ്ങനെ ദൈവത്തിൽ എഴുതിയിട്ടുണ്ട്.
അതിനെ കുറിച്ച് മരുഭൂമിയിലെ സഭ എന്നിങ്ങനെ ദൈവത്തിൽ എഴുതിയിട്ടുണ്ട്.
അത് മാത്രമല്ല,
അതെ, യാക്കോബിന്റെ നിറവിൽ നിന്നുള്ളവരെ
സഹായങ്ങൾ നിങ്ങൾ ദൈവമായ കർത്താവിൽ ആരാധിപ്പിക്കുന്നുള്ളവരം നാം മറന്നു
പറയുന്നത് ഇസ്രായേലിൽ നിങ്ങൾക്ക് ഓരോ നിങ്ങളുടെ ആരാധിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചാണ്.
അതോ ഇസ്രായേൽ നമ്മൾ വേറുള്ളോ? യാക്കോബിലെ ചോദിച്ചവരായ ഇസ്രായേലിലോക്കിട്ടാണോ?
അവർ ദൈവം ഒരു രാജ്യം അവകാശമായി വാക്യത്തിൽ
ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യം അവകാശമായി വാക്യത്തിൽ ചെയ്തിട്ടുണ്ട്.
ഹരിയാണ് മൂലം ആ കാര്യം അവർക്ക് അവരെ അറിയിച്ചിട്ടുണ്ട്.
ഹരിയേൽക്കു മൂലം ആ കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട്.
ഹരിയാവിൽ കൂടെ അത് പറഞ്ഞിട്ടുണ്ട്.
ഹരിയാവിൽ കൂടെ അത്
പറഞ്ഞു. കൂടെ അത് പറഞ്ഞിട്ടുണ്ട്.
ക്രിയാപ്രവാദം കൂടി അത് പറഞ്ഞിട്ടുണ്ട്.
ക്രിയാപ്രവാദം കൂടി അത് പറഞ്ഞിട്ടുണ്ട്.
രക്ഷിയാ പഠിക്കുമ്പോ
പഠിക്കുമ്പോ
ആ പ്രവചനത്തിൽ അവരോട് പുതിയഭൂമിയെ കുറിച്ച്
പറഞ്ഞിട്ടുണ്ട്.
അവിടെ നമുക്ക് അവരോട് പുതിയ ഭൂമിയെ പറഞ്ഞിട്ടുണ്ട്.
പ്രവചനം 65-ാം അധ്യായം നമുക്ക്
എടുക്കാം. 65-ാം അധ്യായം നമുക്ക് എടുക്കാം.
65-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായി എഴുതിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
65-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായി എഴുതിയിരിക്കുന്ന നമുക്ക് അറിവായി കഴിയുന്നതാണ്.
പുതിയ ഭൂമിയെ കുറിച്ച്
വായിക്കുന്നുണ്ട്.
അതിനെ സത്യം ഒരാൾ എഴുന്നേറ്റ് ഒന്ന് സ്വച്ഛമായി വായിക്കാം.
അറിയാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തെ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല.
സൃഷ്ടിക്കുന്നതിനെ
കുറിച്ച് നിങ്ങളെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഉല്ലാസപ്രദമായും അതിനേറെ ജനത്തെ ആരുന്നപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരത്തിലും നിലവിളിയും ഇനി അറിയിക്കാത്തയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആർക്ക് തികയാത്ത വൃദ്ധനും അല്ലേ? ആർക്ക് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകയില്ല. ഭാരം 100 വയസ്സ് പ്രായമുള്ളവനായി മരിച്ചു.
മണി ഇത് ദൈവം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന വാക്ത്വമാണ്.
ഇതോ ദൈവം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന വാക്ത്വമാണ്.
ഇസ്രായേൽ ജാതിക്ക് ഒരു രാജ്യത്തെ അവൻ വാക്ത്വം ചെയ്തിരുന്നു.
ഇസ്രായേൽ ജാതിക്ക് ഒരു രാജ്യത്ത് അവൻ വാക്ത്വം ചെയ്തിരുന്നു.
വന്നപ്പോ മഹിളോട് ചോദിച്ചത് നീ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്
ഈ കാലത്തോ?
അതുകൊണ്ടാണോ വന്നപ്പോ തന്നോട് ചോദിക്കുമോ നീ
രാജ്യത്തെ സ്ഥലപ്പെട്ട് കൊടുക്കുന്നത്
ഈ കാലത്തോ? രാജ്യത്തും പാട്ടത്തും ചെയ്തിരുന്നു.
രാജ്യത്വം
അവബോധത്തും ചെയ്തിരുന്നു.
ആ രാജ്യം സ്ഥാപിക്കുന്നത്
ആയിരം
എന്ന് സംഭവിക്കും.
ആയിരം സൃഷ്ടിക്കുന്നു.
ഇതേ പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു.
അത് 1000 എന്നിട്ട് ഉദ്ദേശിച്ച് പറയുക.